SBS റേഡിയോ. ഓസ്ട്രേലിയയിലുള്ളവർ നികുതി സമർപ്പിക്കുമ്പോൾ വിദേശത്തുള്ള സമ്പാദ്യത്തിന്റെ വിവരങ്ങളും ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണമെന്നുള്ളത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വാർത്താപ്രാധാന്യം നേടിയിട്ടുള്ള ഒരു വിഷയമാണ്. ഇക്കാര്യമാണ് ഇന്ന് SBS മലയാളത്തിൽ പരിശോധിക്കുന്നത്. മെൽബണിൽ ടാക്സ്മാൻ അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സ് പ്രൊഫഷണൽസിൽ ടാക്സ് ഏജന്റായി ജോലി ചെയ്യുന്ന ബൈജു മത്തായി നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ ബൈജു മത്തായി, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസ് അടുത്തിടെ പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. വിദേശത്തുള്ള സമ്പാദ്യത്തിൽ നികുതി അടയ്ക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ, എന്താണ് ഇതെന്ന്?
ഓസ്ട്രേലിയയിലുള്ള ടാക്സ് പേയേഴ്സ് ഇപ്പോൾ ടാക്സ് റിട്ടേൺസ് ലോഡ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അവർ ഫോറിൻ ഇൻകം ഉള്ളവരാണ് നിങ്ങൾ എങ്കിൽ അത് ഓസ്ട്രേലിയൻ ടാക്സ് റിട്ടേണിൽ, ഇപ്രാവശ്യം ടാക്സ് റിട്ടേണിൽ അത് ലോഡ് ചെയ്യുമ്പോൾ ഡിക്ലെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അവര് ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ടാക്സ് ഓഫീസിൽ നിന്ന് വന്ന ഒരു പ്രസ് റിലീസ്. കാരണം ഓസ്ട്രേലിയക്ക് ഇപ്പോൾ മുൻപത്തെ പോലെയല്ല, ഏകദേശം 60 രാജ്യങ്ങളുമായിട്ട് ഒരു TIEA എന്ന് പറയാം, അതായത് ടാക്സേഷൻ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് അറേഞ്ച്മെന്റ്. ലോകത്തെ പ്രധാനപ്പെട്ട ഒരു 60 രാജ്യങ്ങളുമായിട്ട് ഓസ്ട്രേലിയ അത് സൈൻ ചെയ്ത് കഴിഞ്ഞു. അതിന് അത് കൂടാതെ ഒരു 45 രാജ്യങ്ങളുമായിട്ട് ടാക്സ് ട്രീറ്റീസ് എന്ന് പറയും സൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു നടപടിയിലൂടെ ഓസ്ട്രേലിയ ലക്ഷ്യം വെക്കുന്നത് ഈ രാജ്യങ്ങളിലുള്ള ഓസ്ട്രേലിയൻ റെസിഡൻസിന് ആ രാജ്യങ്ങളിലുള്ള ഇൻകം അല്ലെങ്കിൽ അസറ്റ് അങ്ങനെയുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതൊക്കെ റിയൽ ടൈമിൽ അതിന്റെ ഡേറ്റ ഏറ്റവുമായിട്ട് ഷെയർ ചെയ്യുക. ആ രാജ്യങ്ങളുമായിട്ട് ഡേറ്റ ഷെയറിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഇപ്പോൾ വളരെ വർദ്ധിച്ച സാധ്യതകൾ ഉണ്ട്. മാത്രമല്ല ഈ രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ തന്നെ ഏകദേശം September 2018 മുതൽ തന്നെ ATO കയ്യിൽ നല്ല രീതിയിൽ ഈ പ്രകാരമുള്ള ഡേറ്റ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോ അത് ATO തന്നെ അതൊരു ജനങ്ങൾക്കൊരു അറിയിപ്പ് കൊടുക്കുകയാണ്, ഇനി മുതൽ ഈ ടാക്സ് റിട്ടേണുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഓവർസീസ് ഇൻകം ഉണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകം ഉത്തരവാദിത്വം എടുക്കണം എന്നുള്ള ഒരു പ്രസ് റിലീസ് ആണ് ഇപ്പോ കടന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെല്ലാം തരത്തിലുള്ള ഇൻകത്തിന്റെ കാര്യത്തിലാണ് സർക്കാർ അല്ലെങ്കിൽ ATO ഇക്കാര്യം പറയുന്നത്?
പ്രധാനമായും 4 തരത്തിലുള്ള ഇൻകമാണ് ഈ കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ ATO ഓർമ്മിപ്പിക്കുന്നത്. അതായത് പൊതുവേ ഇൻകത്തിനെ നമുക്ക് 4 കൂട്ടമായിട്ട്, വിദേശത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ഇൻകം 4 തരംതിരിക്കാം. ഒന്നാമതായിട്ട് ഓസ്ട്രേലിയൻ റെസിഡൻസിന് അനേകർക്ക് വിദേശത്ത് ഇൻവെസ്റ്റ്മെന്റുകളും അസറ്റുകളും ഉണ്ട്. അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകമാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്. ഇത് വിദേശത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ വന്ന ഏവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. പലർക്കും വിദേശത്ത് അവർ ഇൻവെസ്റ്റ്മെന്റുകളും അസറ്റും ഹോൾഡ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയുണ്ടെങ്കിൽ അവർ ഡേറ്റ ടാക്സ് ഓഫീസിന് റിപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകാതിരിക്കണം എന്നുള്ള ഒരു പ്രത്യേക കാര്യമാണ്. അതുകൊണ്ടാണ് ATO ഈ വിവരം ഓർമ്മിപ്പിക്കുന്നത്. അതായത് വിദേശത്ത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ചിലർക്ക് വിദേശത്ത് വീടോ അല്ലെങ്കിൽ സ്ഥലമോ ഒക്കെ ഉണ്ടാവാം, അതിൽ നിന്ന് റെന്റ് കിട്ടുന്നുണ്ടാവാം, അതൊരു ഇൻകമാണ്. അത് വാടക കൊടുത്തിരിക്കുകയാണെങ്കിൽ അതിന് ലഭിക്കുന്ന റെന്റ്. രണ്ടാമത് ഫിക്സഡ് ഡിപ്പോസിറ്റ്, ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നുണ്ടാവാം, അത് മറ്റൊരു വിധത്തിലുള്ള ഇൻകമാണ്. മൂന്നാമത് അപ്രകാരമുള്ള ഷെയറുകളുള്ളവർക്ക്, ഷെയർ ഇൻവെസ്റ്റ്മെന്റുകൾ ഉള്ളവർക്ക് അതിൽ നിന്ന് ലാഭവിഹിതം ഡിവിഡൻഡ് കിട്ടുന്നുണ്ടാവാം, റോയൽറ്റി കിട്ടുന്നവരുണ്ടാവാം, അങ്ങനെയൊക്കെയുള്ള ഇൻകം സ്ട്രീമുകൾ ലഭിക്കുന്നവരാണ് ഒന്നാമത്തെ കാറ്റഗറി. അങ്ങനത്തുള്ള ഇൻകമാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ വിദേശത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്, കൺസൾട്ടൻസി സർവീസ് കൊടുക്കുന്നു, വിദേശത്ത് ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പേഴ്സണൽ സർവീസ് ഇൻകം, അവരുടെ സ്കില്ല് കൊണ്ട് വിദേശത്ത് പണം ഇൻകം ജനറേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം ഈ രീതിയിൽ വരുന്ന അവർക്ക് സാലറി ആയിട്ട് കിട്ടാം, കമ്മീഷൻസ് വരാം, അതുപോലെ ഡയറക്ടർ ഫീ കിട്ടാം, അതുപോലെ ബിസിനസ് ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. ഇതൊക്കെ, അതായത് ഇൻകം ഫ്രം എംപ്ലോയ്മെന്റ് ആൻഡ് പേഴ്സണൽ സർവീസസ്, ഇങ്ങനെയുള്ള സെക്കൻഡ് കാറ്റഗറി അതാണ്. അങ്ങനെയുള്ള ഇൻകമാണ് രണ്ടാമത്തെ തരത്തിലുള്ളത്. മൂന്നാമത്തെ തരം എന്ന് പറയുന്ന മൂന്നാമത് വരാവുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ, അതായത് നമ്മൾ പറഞ്ഞതുപോലെ വിദേശത്ത് ഒരു സ്ഥലമോ അല്ലെങ്കിൽ വീടോ ഉള്ളവരാവാം, അവരത് വിൽക്കുമ്പോൾ അതിന് ലഭിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ, ലാഭം എന്ന് പറയാം, ഏകദേശം ലാഭം തന്നെയാണ് ക്യാപിറ്റൽ ഗെയിൻ. ആ വിൽപ്പനയിൽ ലഭിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ ഓസ്ട്രേലിയയിൽ ടാക്സബിൾ ആണ്. അപ്പോൾ അതാണ് മൂന്നാമത്തെ കാറ്റഗറി. അവർക്ക് വിദേശത്തുള്ള അസറ്റുകൾ അല്ലെങ്കിൽ ഷെയറുകൾ അങ്ങനെയുള്ള വിദേശത്തുള്ള അസറ്റുകൾ വിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ അത് ഓസ്ട്രേലിയയിൽ റിപ്പോർട്ട് ചെയ്ത് അതിന് ഇവിടെ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. അതാണ് മൂന്നാമത്തെ. നാലാമത്തെ കാറ്റഗറിയിൽ വരുന്നത് പെൻഷൻ, വിദേശ പെൻഷനുകൾ, വിദേശത്ത് മാസം തോറും ലഭിക്കുന്ന ആന്യൂറ്റികൾ, അങ്ങനെയൊക്കെയുള്ള ലംസമായിട്ട് എന്തെങ്കിലും എമൗണ്ടുകൾ എവിടെന്നെങ്കിലും ഫണ്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നോ കിട്ടുന്നുണ്ടെങ്കിൽ അത്, അതാണ് നാലാമത്തെ കാറ്റഗറി. ഈ നാല് കാറ്റഗറി ഓഫ് ഇൻകമാണ് സാധാരണ നമ്മൾ ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന കാറ്റഗറിയിൽ ടാക്സ് റിട്ടേണിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്.
ഓസ്ട്രേലിയയിൽ നികുതി സമർപ്പിക്കുമ്പോൾ വിദേശത്തുള്ള സമ്പാദ്യത്തിന്റെ വിവരങ്ങളും ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണമെന്നുള്ള കാര്യങ്ങളാണ് എസ് ബി എസ് മലയാളത്തിൽ നിങ്ങൾ കേൾക്കുന്നത്. മെൽബണിൽ ടാക്സ്മാൻ അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സ് പ്രൊഫഷണൽസിൽ ടാക്സ് ഏജന്റായ ബൈജു മത്തായാണ് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത്. ശ്രീ ബൈജു മത്തായ്, ഇത് ആർക്കാണിത് ബാധകമാവുക? പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ റെസിഡൻസി ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ പൗരന്മാരുണ്ട്, ഇവരെ പഠിക്കാൻ എത്തിയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടാണോ ബാധകമാവുക, എങ്ങനെയാണ്
ഇത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് അദ്ദേഹർക്ക് ഈ വിഷയത്തിൽ ഒരു ചെറിയ ആശയക്കുഴപ്പമുണ്ട്. സിറ്റിസൺസിന് മറ്റൊരു രീതിയിലാണ് വിദേശത്ത് അസറ്റുകളാവാം. ഞാൻ കേട്ടിട്ടുണ്ട് പലരും വിദേശത്ത് അസറ്റുകൾ ഉള്ളത് കൊണ്ട് ഇവിടെ സിറ്റിസൺഷിപ്പ് എടുക്കാതിരിക്കാം, അങ്ങനെയാണെങ്കിൽ വിദേശത്ത് അസറ്റുകളുണ്ട്. അതൊക്കെ ചില തെറ്റായ ധാരണകളാണ് ആൾക്കാർക്ക് മനസ്സിലുള്ളത്. ഇവിടെ രണ്ട് രീതിയിലെ തരംതിരിക്കുന്നുള്ളത്, മുഴുവനുള്ള ടാക്സ് പേയേഴ്സ് ഒന്നുകിൽ അവർ റെസിഡൻസ് ഓഫ് ഓസ്ട്രേലിയ അല്ലെങ്കിൽ നോൺ റെസിഡൻസ് ഓഫ് ഓസ്ട്രേലിയ. ഇതിന് വിസായുമായിട്ട് യാതൊരു ബന്ധവും പൊതുവെ ഇല്ല. അവര് ഒരാളുടെ റെസിഡൻസി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവരിവിടെ എത്ര ഒരു വർഷത്തിൽ എത്ര ദിവസം താമസിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പെർമനന്റ്ലി ഇവിടെ കുറച്ച് നാളിലേക്ക് അധികം നാളിലേക്ക് താമസിക്കാൻ കടന്നു വന്നവരാണോ എന്നേ നോക്കുകയുള്ളൂ. അത് അവർ സ്റ്റുഡന്റ് വിസ ആണെങ്കിലും പെർമനന്റ് റെസിഡന്റ് ആണെങ്കിലും അവര് സിറ്റിസൺ ആണെങ്കിലും ടാക്സ് റെസിഡൻസിൽ യാതൊരു വ്യത്യാസമില്ല. ഇത് എല്ലാ റെസിഡൻസി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇവിടെ ആയിരിക്കുന്ന നാളുകൾ എത്രയാണ്, അല്ലെങ്കിൽ അവർ ഇവിടെ ഒരു പെർമനന്റ് താമസം സെറ്റപ്പ് ചെയ്തിരിക്കുകയാണോ കുറച്ച് നാളേക്കെങ്കിലും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് റെസിഡൻസി നിശ്ചയിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് റെസിഡൻസ് ആൾക്കാരെ ഉള്ളൂ ഓസ്ട്രേലിയയില്: റെസിഡൻസ് ഫോർ ടാക്സ് പർപ്പസ്, നോൺ റെസിഡൻസ് ഫോർ ടാക്സ് പർപ്പസ്. ഇതിന് വിസായുമായിട്ടോ സിറ്റിസൺഷിപ്പുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഇത് രണ്ട് കാറ്റഗറിയാണ് ഉള്ളത്.
ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് അത് എളുപ്പത്തിൽ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു വ്യക്തി ഈ വിദേശത്തുള്ള ടാക്സ് വിദേശത്തുള്ള പണത്തിന് നൽകണോ വേണ്ടയോ എന്നുള്ളത് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നത് എങ്ങനെയായിരിക്കും?
അത് ടാക്സ് റെസിഡൻസി നിശ്ചയിക്കുന്നത് ഒരല്പം കോംപ്ലക്സ് ഏരിയ ആണ്. അത് പൊതുവെ ടാക്സ് ഏജൻസ് ആണ് അവരുടെ ഒരാളെ അവരുടെ ടാക്സ് റിട്ടേൺ അല്ലെങ്കിൽ അവരുടെ ടാക്സേഷൻ അഫയേഴ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് സിമ്പിൾ ആണെങ്കിൽ ചിലപ്പോൾ എ ടി ഒയുടെ ഒരു ടൂളിൽ കൂടെ അവർക്ക് ഒ ടി ഒക്ക് ചില കാൽക്കുലേറ്ററുകൾ ടൂളുകളുണ്ട് ടാക്സ്. അതിനകത്ത് അവരുടെ ചെക്ക് ലിസ്റ്റിൽ യെസ് ഓർ നോ ആൻസർ കുറെ കൊടുത്തു കഴിയുമ്പോൾ അതിനകത്തു നിന്ന് അവരൊരു ആൻസർ തരാം, എ ടി ഒ ആൻസർ തരാം. രണ്ടാമത് ഒരു ടാക്സ് ഏജന്റ് അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടന്റുമായിട്ട് സംസാരിക്കും. കോംപ്ലക്സ് സിറ്റുവേഷൻസ് ആണെങ്കിൽ കൺസൾട്ടന്റിന് അവർ റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് ഏകദേശം ഡിസൈഡ് ചെയ്യാൻ പറ്റും. അവരുടെ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുന്നു. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വർഷത്തിന്റെ 6 മന്ത്സ്, 185 days ഓർ മോർ, അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദ ഇയർ ഒരു ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ടാക്സ് റെസിഡന്റ് ആകാനുള്ള ഫസ്റ്റ് യോഗ്യത കഴിഞ്ഞു. അതിനുശേഷം അപ്പോൾ തന്നെ ഒരു വർഷത്തെ വിസയിൽ നമ്മുടെ പേരൻസ് വരുന്നുണ്ട് ഇവിടെ. അവർ ഓസ്ട്രേലിയൻ ടാക്സ് റെസിഡൻസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരു വർഷം കൂടുതൽ താമസിക്കുന്നെങ്കിൽ തന്നെ അവർ ഇവിടെ അവരുടെ പെർമനന്റ് റെസിഡൻസ് സെറ്റപ്പ് ചെയ്തോ അതോ അവർ ഉടനെ തിരിച്ചു പോകാനുള്ള അതിനെ ബേസ് ചെയ്തും ടാക്സ് റെസിഡൻസിയിൽ വ്യത്യാസം വരും. ഇങ്ങനെ അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ചിലർ അവരുടെ സിറ്റുവേഷൻ അനലൈസ് ചെയ്താലേ ഒരാൾ ടാക്സ് റെസിഡന്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്, അതിലേക്ക് ഇപ്പൊ കടന്നു പോകാൻ ചിലപ്പോൾ നമുക്ക് സമയം ഉണ്ടാവത്തില്ല.
ഓക്കെ, അപ്പൊ അത് നേരിട്ടൊരു ടാക്സ് ഏജന്റുമായി നേരിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ചില സാഹചര്യങ്ങൾ
സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും, എന്നാലും അത് അപ്രകാരം നിശ്ചയിക്കുന്നതായിരിക്കും നല്ലത് ഫസ്റ്റ്. അപ്പോ റെസിഡൻസ് ഇപ്പൊ ഈ എന്നോട് ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മളിപ്പോ റെസിഡൻസ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. രണ്ടാമത് ഇങ്ങനെയാണ് അത് തരംതിരിക്കേണ്ടത്: ഒരാൾ ഓസ്ട്രേലിയയിൽ നോൺ റെസിഡന്റ് ആണെങ്കിൽ അദ്ദേഹം ഓസ്ട്രേലിയയിൽ ഉണ്ടാക്കിയെടുത്ത ഇൻകം മാത്രം ഓസ്ട്രേലിയയിൽ റിപ്പോർട്ട് ചെയ്ത് ടാക്സ് കൊടുത്താൽ മതി. അദ്ദേഹത്തിന് ലോകത്ത് മറ്റുള്ള ഒരിടത്തെ ഇൻകം ഓസ്ട്രേലിയയിൽ റിപ്പോർട്ട് ചെയ്യുകയോ ടാക്സ് കൊടുക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം അദ്ദേഹം ടാക്സ് പർപ്പസിന് ഓസ്ട്രേലിയയിലെ ഒരു റെസിഡന്റ് ആണെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ ടാക്സ് പേയർ ഓസ്ട്രേലിയയിൽ ഉണ്ടാക്കിയ ഇൻകം മാത്രമല്ല ലോകത്ത് ഏത് ഭാഗത്ത് അവർ ജനറേറ്റ് ചെയ്ത ഇൻകവും ഓസ്ട്രേലിയയിലെ ടാക്സ് റിട്ടേണിൽ ഡിക്ലെയർ ചെയ്യുകയും അതിന് ടാക്സ് കൊടുക്കുകയും വേണം. അപ്രകാരമാണ് റൂള്.
ശ്രീ ബൈജു, ഇനി പലരും വിദേശത്ത് ടാക്സ് അടയ്ക്കുന്നവരാണ്. ഇപ്പോൾ വിദേശത്തുള്ള സമ്പാദ്യത്തിന് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇവിടെ കണക്കിലെടുക്കുക? ഒപ്പം ഇത് ഏത് രീതിയിലാണ് ഇവിടെ ടാക്സിൽ പരിഗണിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ നിരക്കും മറ്റും എങ്ങനെയായിരിക്കും?
ഡൽഹി ടാക്സ് പൊതുവെ കണക്ക് കൂട്ടുന്നത് ഇവിടുത്തെ ഇൻകവും വിദേശത്തെ ഇൻകവത്തിന്റെയും ടാക്സ് നിരക്കുകൾ, നികുതി നിരക്കുകൾ ഏകദേശം സമമാണ്, വ്യത്യാസങ്ങളില്ല. അതേസമയം വിദേശത്ത് ഈ ഇൻകത്തിന്, ഈ വരുമാനത്തിന് വിദേശത്ത് ടാക്സ് കൊടുത്തിട്ടുള്ളതാണോ കൊടുത്തിട്ടില്ലേ എന്നുള്ളതിന് ടാക്സ് നിരക്കിൽ വളരെ ഒരു വ്യത്യാസം ഇവിടെ വരുത്തും. അതായത് വിദേശത്ത്, ഈ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഡിക്ലെയർ ചെയ്യുന്ന ഇൻകം ഒരു വിദേശ രാജ്യത്ത് ഓൾറെഡി ടാക്സ് ചെയ്തതാണെങ്കിൽ അതിന് ഓസ്ട്രേലിയ ആ കൊടുത്ത ടാക്സ് ഓസ്ട്രേലിയൻ ടാക്സ് റിട്ടേണിൽ ഡിക്ലെയർ ചെയ്യാനും ആ ടാക്സിന് ഒരു ഓഫ്സെറ്റ് എടുക്കുവാനും നമുക്ക് സാധിക്കും. ആ കൃത്യം ആ എമൗണ്ടിന്റെ തന്നെ അത്രയും തന്നെ ഓഫ്സെറ്റ് കിട്ടണമെന്നില്ല, അതിനും ഇച്ചിരി അല്പം വിശദമായ കാൽക്കുലേഷൻസ് ചെയ്യേണ്ടി വരും. പക്ഷെ വിദേശത്ത് ഓൾറെഡി ടാക്സ് ചെയ്ത ഇൻകം ഇവിടെ ആ ടാക്സ് ഓഫ്സെറ്റ് ക്ലെയിം ചെയ്യാൻ കഴിയും. വിദേശത്ത് ടാക്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഇൻകം പൂർണ്ണമായി ഓസ്ട്രേലിയയിൽ ടാക്സ് ചെയ്യും. ഓസ്ട്രേലിയ ലക്ഷ്യം വെക്കുന്നത് ഒരു ഇൻകത്തിന് ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് രണ്ട് പ്രാവശ്യം ഒരു ഇൻകത്തിന് ഒരേ ടാക്സ് കൊടുക്കേണ്ട വരില്ല, കൊടുത്ത ടാക്സിന് നമുക്ക് ഇവിടെ ഓഫ്സെറ്റ് ക്ലെയിം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട്.
ഇനി ശ്രീ ബൈജു മത്തായി, ഓസ്ട്രേലിയയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തീയതികളിലാകാമല്ലോ ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങുന്നതും അവസാനിക്കുന്നതും മറ്റു രാജ്യങ്ങളിൽ, അത് എങ്ങനെയാണ് എ ടി ഒ കണക്കിലെടുക്കുന്നത്? ഒപ്പം കൺവേർഷൻ റേറ്റ്, ഡോളറിന്റെ കൺവേർഷൻ റേറ്റിലുള്ള മാറ്റങ്ങളും എങ്ങനെയാണ് പരിഗണിക്കുന്നത്?
തീർച്ചയായിട്ടും അതും ഈ വിദേശ ഇൻകം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് രണ്ടും. ഒന്ന്, ഫിനാൻഷ്യൽ ഇയർ ഓരോ രാജ്യത്തും, സാമ്പത്തിക വർഷം ഓരോ രാജ്യത്തും വ്യത്യസ്തമാണ്. ഓസ്ട്രേലിയയിലെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ജൂലൈ 1 തുടങ്ങി അടുത്ത വർഷം ജൂൺ 30 അവസാനിക്കുന്നു. എന്നാൽ മിക്കവാറും രാജ്യങ്ങളിൽ അത് വ്യത്യസ്തമാണ്. പ്രത്യേകിച്ചും ഇന്ത്യയെ പറ്റി പറഞ്ഞാൽ ഇന്ത്യയിൽ 30 March 31 അവിടുത്തെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആകും. അപ്പോൾ അതിന് ഓസ്ട്രേലിയൻ ടാക്സ് ഓഫീസ് പറയുന്നത് ഇവിടെ ഇൻകം ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ ജൂൺ 30 വരെയുള്ള ഇൻകം സെപ്പറേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ്, ചിലപ്പോൾ വിദേശത്തെ ഒരു വർഷം നേടുന്ന ഇൻകം ഇവിടുത്തെ രണ്ട് ടാക്സ് ഇയർ, ടാക്സ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക. ജൂൺ 30 വരെയുള്ള ഇൻകം അപ്പോർഷൻ ചെയ്ത് ഇവിടുത്തെ ഒരു ടാക്സ് ഇയറിലേക്ക് ഡിക്ലെയർ ചെയ്യുകയും അതുപോലെ തന്നെ അതിനുശേഷം വരാവുന്ന ഇൻകം അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് മാറിയും കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഫോറിൻ ഇൻകത്തിന് എക്സ്ചേഞ്ച് റേറ്റിന്റെ ഡിഫറൻസ് ചിലപ്പോൾ ചില സമയങ്ങളിൽ അത് വലിയ വ്യത്യാസം വരുത്തും. അതുകൊണ്ട് അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ റേറ്റ് ഡിഫറൻ്റ് ആയി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ആ വിഷയത്തിന് വേണ്ടി ഒരു പരിഹാരം തരുന്നുണ്ട്. ഏറ്റവും തന്നെ ഓരോ രാജ്യത്തിൻ്റെയും എക്സ്ചേഞ്ച് റേറ്റ്, ആവറേജ് എക്സ്ചേഞ്ച് റേറ്റ് ഫോർ ദ ഇയർ ഏറ്റവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള ടൂളും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആവറേജ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന ഒരു വർഷത്തിന്റെ മൊത്തം ഇൻകം വിദേശ രാജ്യത്തിന്റെ കറൻസി ആയിട്ട് നമുക്ക് ഏത് രാജ്യത്തിലാണോ ഇൻകം ഉള്ളത് ആ രാജ്യത്തിന്റെ റേറ്റ് ഏറ്റവും പ്രൊവൈഡ് ചെയ്ത റേറ്റ് എടുത്ത് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും കൃത്യമായ ആക്യുറേറ്റ് ആയ ഒരു കാൽക്കുലേഷൻ ടാക്സ് റിട്ടേണിൽ ഡിക്ലെയർ ചെയ്യാനായിട്ട് ലഭിക്കുന്നത്.
ഓക്കെ, ഇത് ആദ്യമായിട്ടാണോ ഏറ്റവും ഇത്തരം ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് മുൻപ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ?
ഇതിന് മുൻപ് 2014 ഏറ്റവും ഒരു പ്രൊജക്ട് ഈ വിഷയത്തിൽ കൊണ്ടുവന്നിരുന്നായിരുന്നു. അത് പ്രൊജക്ട് ഡു ഇറ്റ് എന്ന ഒരു പ്രത്യേക പ്രൊജക്റ്റ് ആയിട്ട് ഏറ്റവും വോളണ്ടറി ഡിസ്ക്ലോസർ, അതായത് സ്വയം സന്നദ്ധമായിട്ട് അവനവനുള്ള വിദേശ ഇൻകം അല്ലെങ്കിൽ വിദേശ അസറ്റുകൾ ഓസ്ട്രേലിയയിൽ ഡിക്ലെയർ ചെയ്യുവാനായിട്ട് ഏറ്റവും ഒരു പ്രൊജക്ട് 2014 December കൊണ്ടുവന്നിരുന്നു. പ്രൊജക്ട് ഡു ഇറ്റ് എന്നായിരുന്നു അതിന്റെ പേര്. ഡു ഇറ്റിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഡിസ്ക്ലോസ് ഓവർസീസ് ഇൻകം ടുഡേ, ഡു ഇറ്റ്, അങ്ങനെയായിരുന്നു. ആ പ്രൊജക്ട് വളരെ ഫലപ്രദമായിരുന്നു. അനേകർ, പ്രത്യേകിച്ച് ചില രാജ്യങ്ങളുണ്ടല്ലോ, ടാക്സ് ഹാവൻസ് അറിയപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. ചിലടത്ത് ഇവിടെ നിന്നുള്ള ഇൻകം ചിലർ ഫണ്ട് അവിടെ ചില വിദേശ രാജ്യങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അവിടെ അസറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഓസ്ട്രേലിയൻ റെക്കോർഡിൽ വരാതെ സൂക്ഷിച്ചിരുന്ന അനേകം ഫണ്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡ്, സ്വിസ് ബാങ്കുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വർഷത്തിൽ ഏറ്റവും ഇങ്ങനെ ഒരു പ്രൊജക്ട് കൊണ്ടുവന്നിരുന്നു, പ്രൊജക്ട് ഡു ഇറ്റ്. അതുമൂലം അനേകർ അന്ന് വോളണ്ടറി ആയിട്ട് വിദേശത്തുള്ള ഇപ്രകാരമുള്ള അസറ്റുകളും ഇൻകവും ഡിക്ലെയർ ചെയ്യാനിടയായി. അതുമൂലം അവർക്ക് പെനാൽറ്റി, വലിയ പെനാൽറ്റികൾ ചുമത്തേണ്ടിയിരുന്ന എമൗണ്ടുകൾ 10% മാത്രം പെനാൽറ്റി അടച്ച് ഇളവ് കൊടുത്ത് ഇൻകം ഇവിടെ ഇൻകത്തിലേക്ക് ഡിക്ലെയർ ചെയ്യാൻ, അവരുടെ അസറ്റ് ഡിക്ലെയർ ചെയ്യാൻ ഒരു അവസരം കൊടുത്തിരുന്നു. അതിനുശേഷവും ഇനിയും ഡിക്ലെയർ ചെയ്യാൻ അനേകരുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ഇറ്റിയോയ്ക്ക് ലഭിക്കുന്നു. മാത്രമല്ല ഈ കഴിഞ്ഞ ഈ പറഞ്ഞ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ വർഷങ്ങൾ കടന്നു വന്നിരിക്കുന്ന ഷെയറിംഗ് അറേഞ്ച്മെന്റിലൂടെ ഇറ്റിയോയ്ക്ക് കൂടുതൽ വിദേശ രാജ്യങ്ങളിലെ അസറ്റുകളെ പറ്റിയും ഇൻകത്തെ പറ്റിയുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നത് കൊണ്ടാണ് വീണ്ടും എറ്റിയോ ഇപ്രകാരം ഒരു പുതിയ അറിയിപ്പും പ്രൊജക്റ്റുമായിട്ട് കടന്നു വരുന്നത്. ഇനിയുള്ള വരുന്ന വർഷങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ എറ്റിയോ കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വർദ്ധിച്ച സാധ്യതകൾ ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ഇപ്രകാരം ഷെയറിംഗ് അറേഞ്ച്മെന്റ്സ് വരുന്ന ദിവസങ്ങളിൽ കടന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുമൂലം നമ്മൾ ഓസ്ട്രേലിയയിലെ ഒരു ടാക്സ് റിട്ടേൺ ലോഡ് ചെയ്യുമ്പോൾ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മളുടെ ഓസ്ട്രേലിയയിലെ ഇൻകം മാത്രം ഡിക്ലെയർ ചെയ്ത് അതിന്റെ ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് തീർക്കാം അത്രയും ഉള്ളൂ നമ്മുടെ ടാക്സ് റിട്ടേൺ എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾക്ക് വിദേശത്ത് ഏത് രാജ്യത്ത് എന്തൊക്കെ അസറ്റ് ഉണ്ടെങ്കിലും ഏതൊക്കെ രീതിയിൽ അവിടുത്തെ അക്കൗണ്ടുകളിലേക്കോ അവിടെ നമ്മുടെ ബന്ധുജനങ്ങളിലേക്കോ ഇൻകം വരുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ടാക്സ് കൺസൾട്ടന്റുമായിട്ടൊന്ന് സംസാരിക്കുക. അതിവിടെ ഡിക്ലെയർ ചെയ്ത് ടാക്സ് കൊടുക്കേണ്ടുന്നതാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ടാക്സ് റിട്ടേണിൽ ഇൻക്ലൂഡ് ചെയ്യാനും അല്ല എങ്കിൽ അത് ഡിക്ലെയർ ചെയ്യേണ്ടാൽ യെസ് ഓർ നോ കൊടുക്കേണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ ടാക്സ് റിട്ടേണിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും $50,000 കൂടുതൽ വാല്യൂ ഉള്ള അസറ്റുകൾ ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ, അവിടുത്തെ യെസ് ഓർ നോയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ടാക്സ് കൺസൾട്ടന്റുമായി സംസാരിച്ച് അത് കൃത്യമായി ഡിക്ലെയർ ചെയ്യുന്നത് പോകുന്നത് ഭാവിയിൽ നിങ്ങളുടെ ടാക്സ് വിഷയങ്ങൾ ഓസ്ട്രേലിയയിൽ നിയമമായിട്ട് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കാൻ വളരെ സഹായകരമായിരിക്കും.
വളരെ നന്ദി ശ്രീ ബൈജു മത്തായി, ഈ വിഷയത്തെക്കുറിച്ച് എസ് ബി എസ് മലയാളത്തോട് സംസാരിച്ചതിന്
നന്ദി.
Hear more stories in your language by visiting sbs.com.au.